2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്തി കൗമുദിയുടെ 6 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. സൂപ്പർ പവർ, ലോക, ഓടുംകുതിര, ചാടുംകുതിര എന്നീ സിനിമകളിൽ കല്യാണി പ്രിയദർശൻ സംസാരിച്ചതും ചിരിച്ചതും സൈനോരയുടെ ശബ്ദത്തിൽ. മനോജ് വിജയരാജ് എഴുതുന്നു. ലോകം കീഴടക്കി 300 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കല്യാണി പ്രിയദർശൻ സംസാരിച്ചത് പിന്നണി ഗായികയും സംഗീത സംവിധായികയുമായ സൈനോര ഫിലിപ്പിന്റെ ശബ്ദത്തിൽ. ഓടുംകുതിര ചാടുംകുതിരയിൽ കല്യാണിക്ക് ശബ്ദമായതും സൈനോര. ഒരു അഭിനേത്രിക്ക് 2 ലോകത്തെ 2 സിനിമകളിൽ ഡബ് ചെയ്യുവാനും ഏറെ പ്രശംസ നേടാനും കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിൽ സൈനോര ശബ്ദിക്കുന്നു. വലിയ സമ്മാനങ്ങൾ. ലോകയിലെ ചന്ദ്ര അധികം സംസാരിക്കാത്ത ആളാണ്. നീലിയും വളരെ കുറച്ചു മാത്രമാണ് സംസാരിക്കുക. ചിലപ്പോൾ ഒരു മൂളൽ മാത്രമായിരിക്കും. എന്നാൽ ആ മൂളൽ എല്ലാ ഗാംഭീര്യത്തോടെയും വേണം. വോയിസ് ടെസ്റ്റ് നടത്തിയപ്പോൾ നീലിക്ക് എന്ത് ടോൺ വേണമെന്ന് ആലോചിച്ചു. ഞാൻ സംസാരിക്കുന്ന രീതി പോലെയല്ല നീലിയുടെ വർത്തമാനം. ഒരു ബേസ് ടോൺ വേണമെന്നും അധികം ബലമുള്ളതും നേരെ മറിച്ച് റഫാകാനും പാടില്ല. അത് നിലനിർത്തി ശബ്ദം കൊടുക്കുന്നത് വെല്ലുവിളിയായി തോന്നി. ഓരോ തവണ ഡബ്ബിങ്ങിന് പോകുമ്പോഴും മുൻപ് ചെയ്ത് കേട്ട ശേഷം വീണ്ടും അതിലേക്ക് വരുന്നു. ആദ്യം വിളി വന്നത് ലോകയിൽ നിന്നാണ്. 3-ാമത്തെ സെഷൻ ഡബ് ചെയ്യുമ്പോഴാണ് അൽത്താഫ് വിളിക്കുമെന്ന് ഡൊമിനിക് അരുൺ പറയുന്നത്. ലോകം ചെയ്യുന്ന സമയത്ത് തന്നെ ഓടുംകുതിര ചാടുംകുതിരയിലും ശബ്ദം നൽകി. ഓണത്തിന് റിലീസ് ചെയ്ത 2 സിനിമകളിൽ കല്യാണിക്ക് ശബ്ദം നൽകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി അറിയിച്ച് കല്യാണി മെസ്സേജ് അയച്ചു. കല്യാണിയെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. ഹേ ജൂഡിൽ തൃഷിക്കും സ്റ്റാൻഡപ്പിൽ നിമിഷ സജയനും ഡബ് ചെയ്തു. നിമിഷയെ മാത്രമേ നേരിൽ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഡബ് ചെയ്ത സിനിമകൾ ഓണത്തിന് റിലീസാകുന്നത്. ഓണത്തിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണിത്. മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ലോകം ഭേദിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ശബ്ദം നിന്ന അനുഭവം. മാധുര്യം നിറഞ്ഞ പെൺശബ്ദങ്ങൾ കേട്ട് വരുന്ന സമയത്ത് കരിയറിൻ്റെ തുടക്കത്തിൽ മെലഡികൾ പാടാൻ ആരും വിളിക്കാറില്ലായിരുന്നു. ക്ലബ് സോങ്ങിനും പാർട്ടി സോങ്ങിനുമാണ് എൻ്റെ ശബ്ദം ഉപയോഗിച്ചത്. ഇതിനുശേഷം കുറേ വർഷം കഴിഞ്ഞാണ് റാണി പത്മിനിയിൽ മിഴിമലരുകൾ പാടാൻ ബിജിബാൽ വിളിക്കുന്നത്. ഈ പാട്ട് മറ്റാരെക്കൊണ്ടെങ്കിലും പാടിപ്പിക്കരുതോ എന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ തന്നെ ബിജിയേട്ടനോട് ചോദിച്ചു. അത്രമാത്രം എൻ്റെ ശബ്ദം മെലഡി പാടാൻ അനുയോജ്യമല്ലെന്ന് എനിക്ക് തന്നെ തോന്നി. അതിനുശേഷം ഗോപി സുന്ദറിൻ്റെ സംഗീതത്തിൽ ജെയിംസ് ആൻഡ് ആലീസിലും CIA നിരവധി മെലഡികൾ പരീക്ഷണം പോലെ നടത്തിയ ശേഷമാണ് എൻ്റെ ശബ്ദം അങ്ങനെയും പലരും തിരിച്ചറിയുന്നത്. ആഹാ സിനിമയിൽ ഞാൻ എഴുതി സംഗീതം ചെയ്താണ് തണ്ടൊടിഞ്ഞ താമര എന്ന പാട്ട്. ആ പാട്ട് പാടാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. വേറൊരാൾ പാടേണ്ട മെലഡി ഗാനം എന്ന ചിന്തയിലായിരുന്നു മനസ്സിൽ. വിജയ് യേശുദാസിനൊപ്പം ഡുവറ്റ് ആയിരുന്നു അത്. ആ പാട്ട് പാടിയത് വിജയ്ക്ക് അയച്ചു കൊടുത്തു. പാട്ടാരാണ് പാടിയത് എന്ന് വിജയ് ചോദിച്ചു. അപ്പയ്ക്ക് പാട്ട് അയച്ചു കൊടുത്തതെന്നും അപ്പ പറയുന്നതും സയ തന്നെ പാടണം എന്നാണ്. ഇതൊരു സിംഗിൾ സോങ് റൈറ്റർ കോമ്പോസിഷനാണെന്നും മറ്റൊരാൾ പാടേണ്ടതില്ലെന്നും ദാസങ്കൾ കൂടി പറഞ്ഞപ്പോൾ വിജയും ഞാനും തമ്മിൽ ഡ്യുവറ്റായി അത് വന്നു. അതെല്ലാം എനിക്ക് അനുഭവങ്ങളായി മാറി. ഈ അനുഭവങ്ങൾ എല്ലാം ഡബ് ചെയ്യുമ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഒരേ ദിവസം 2 ഡബ്ബിംഗ്. ലോകയിലെ ചന്ദ്രയിലും ഓടുംകുതിര ചാടുംകുതിരയിലെ നിധിയിലും സൈനോര ഫിലിപ്പ് വരരുതെന്ന് തീരുമാനിച്ചിരുന്നു. കഥാപാത്രത്തെ മാത്രം മുന്നിൽ കണ്ടു. ആ കഥാപാത്രം എങ്ങനെയായിരിക്കും സാഹചര്യങ്ങളിൽ പെരുമാറുക, ആ കഥാപാത്രത്തിൻ്റെ ടോണിനെ പറ്റിയും ചിന്തിച്ചു. അത് മനസ്സിൽ കണ്ടാണ് ഡബ് ചെയ്തത്. എന്താണ് സ്ക്രീനിൽ വരിക, എന്ത് ഷോട്ട് എല്ലാം കൃത്യമായി ശ്രദ്ധിച്ചു. എവിടേക്ക് ശ്വാസം വിടണം, എവിടെ പോസ് വരിക, എല്ലാ കാര്യവും നിരീക്ഷിച്ചു. ഓടുംകുതിരയിൽ ഡബ് ചെയ്തത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡയലോഗ്, ലിപ്സിങ്ക് ശ്രദ്ധിക്കണം. 2 കഥാപാത്രത്തിനും 2 ടോൺ എപ്പോഴും കേൾക്കുന്ന ശബ്ദമാകണം. ലോകയിൽ ചെറിയ വാക്കുകളിൽ കൂടുതൽ ഇമോഷൻ കൊണ്ടുവരികയും വേണം. നിധി എന്ന കഥാപാത്രത്തിന് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഡയലോഗ് മനഃപ്പാടമാക്കി. വളരെ വേഗത്തിലാണ് നിധി സംസാരിക്കുന്നത്. ഒരേ ദിവസം 2 കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തു. ആ സമയത്തായിരുന്നു പ്രധാന വെല്ലുവിളി. കഥാപാത്രത്തിലേക്ക് കടക്കാൻ കുറച്ച് സമയമെടുത്തു. നിധിക്ക് ശബ്ദം നൽകുമ്പോൾ ചിലപ്പോൾ നീലി കയറി വരും. കുറച്ച് നീലിയായോ എന്ന് സ്റ്റുഡിയോയിൽ നിന്ന് കേട്ടു. രണ്ടും നല്ല അന്തരീക്ഷത്തിൽ ഡബ് ചെയ്യാൻ സാധിച്ചു.